2024 മാർച്ച് 20 ബുധൻ. ഇന്ന് 1199 മീനമേഴ്. വാർത്തകൾ വായിക്കുന്നത് ജീരവി. പൗരത്വ നിയമചട്ടങ്ങൾക്ക് സ്റ്റേയില്ല. പൗരത്വ അപേക്ഷകളിൽ നടപടിക്കുള്ള സൗകര്യങ്ങൾ പോലുമായിട്ടില്ലെന്ന് സുപ്രീംകോടതി. വാദങ്ങൾ 9 April പരിഗണിക്കും. 8 മുൻപ് കേന്ദ്രം സത്യവാങ്മൂലം നൽകണം. പൗരത്വ നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരാകരിച്ചു. സ്റ്റേ ചെയ്യണമെന്ന അപേക്ഷകളിൽ 9 April വാദം കേൾക്കും. വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തിന് 3 സമയം അനുവദിച്ചു. ഉടൻ സ്റ്റേ വേണമെന്ന് കക്ഷികളിൽ ചിലർ ആവശ്യപ്പെട്ടപ്പോൾ പൗരത്വ അപേക്ഷകളിൽ നടപടി സ്വീകരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ സമിതികളോ ഇതുവരെ രൂപീകരിച്ചിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പൗരത്വ നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾക്കെതിരെ 237 ഹർജികൾ നിലവിലുണ്ട്. കഴിഞ്ഞ 11 വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് 20 അപേക്ഷകളും. സ്റ്റേ ആവശ്യം എതിർത്ത് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിരുന്നു. വിശദമായ മറുപടി നൽകാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 4 ആവശ്യപ്പെട്ടു. ആരുടെയും പൗരത്വം എടുത്തുകളയുന്നതല്ല വ്യവസ്ഥകളെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിന് സമയം നൽകിയാലും പരിഷ്കരിച്ച നിയമപ്രകാരമുള്ള നടപടികൾക്ക് സ്റ്റേ വേണമെന്ന് കേരള സർക്കാർ, മുസ്ലിം ലീഗ്, DYFI, രമേശ് ചെന്നിത്തല, CPM, CPI, സമസ്ത, TN പ്രതാപൻ തുടങ്ങിയ അപേക്ഷകർ ആവശ്യപ്പെട്ടു. ഇതിനുള്ള മറുപടിയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറായിട്ടില്ലെന്ന് ജഡ്ജിമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ച് പറഞ്ഞത്. അപേക്ഷകർ വാദങ്ങൾ അടുത്ത മാസം 2 കേന്ദ്രം എതിർവാദങ്ങൾ 8 എഴുതി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനിടെ പൗരത്വം അനുവദിക്കൽ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകാനുള്ള സാധ്യത മുസ്ലിം ലീഗിന് വേണ്ടി കപിൽ സിബലും ഹാരിസ് ബീരാനും ഉന്നയിച്ചു. അങ്ങനെയുണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്ന് ബെഞ്ച് സൂചിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജയദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും തൃണമൂൽ നേതാവ് മഹുവ മൈത്രയ്ക്ക് വേണ്ടി ഇന്ദിര ജയ്സിംഗും ഹാജരായി. നടപടികൾ കാണാൻ മുസ്ലിം ലീഗ് നേതാക്കളായ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ് MB തുടങ്ങിയവർ കോടതിയിലുണ്ടായിരുന്നു. ഹമാസ് സൈനിക കമാൻഡറുടെ മരണം US സ്ഥിരീകരിച്ചു. റഫേലും സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണം. ഹമാസിൻ്റെ നേതൃനിരയിൽ 2 സ്ഥാനക്കാരനായ മർവൻ ഈസ കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി US സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ സ്ഥിരീകരിച്ചു. എന്നാൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഇസിദിൽ അൽ ഖസാം ബ്രിഗേഡിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറായി കഴിഞ്ഞ 1 October മുതൽ പ്രവർത്തിക്കുന്ന ഈസ മധ്യഗാസയിലെ നസറത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയതിന് 1987 ഇസ്രായേൽ ഈസയെ 5 ജയിലിലടച്ചിരുന്നു. പിന്നീട് ഏതാനും വർഷം പലസ്തീൻ അതോറിറ്റിയും ഈസയെ തടവിലാക്കി. അതേസമയം US സെനറ്റിലെ മുൻനിര ഡെമോക്രാറ്റിക് നേതാവായ ചക്ക് ഷുമർ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രാജ്യത്തിൻ്റെ ആവശ്യങ്ങളെക്കാൾ തൻ്റെ രാഷ്ട്രീയ അതിജീവനത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേലിൽ പുതിയ തെരഞ്ഞെടുപ്പിനും ആഹ്വാനം ചെയ്തു. വെടിനിർത്തൽ ചർച്ച ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന സാഹചര്യത്തിൽ അനുബന്ധ ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഈ ആഴ്ച സൗദി അറേബ്യയിലും ഈജിപ്തിലും സന്ദർശനം നടത്തും. ദോഹ ചർച്ചയ്ക്കിടെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബർണിയ മടങ്ങിയെങ്കിലും സമാധാന ശ്രമം തുടരുകയാണെന്ന് ഖത്തർ അറിയിച്ചു. ഇതിനിടെ റഫയിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം കനത്ത നാശം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുണ്ട്. റഫ ഓപ്പറേഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കാൻ നെതന്യാഹു സമ്മതിച്ചതായി US അറിയിച്ചു. തലസ്ഥാനമായ ദമാസ്കസിന് സമീപമുള്ള ഒട്ടേറെ സൈനിക പോസ്റ്റുകളിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി സിറിയ വെളിപ്പെടുത്തി. കഴിഞ്ഞ 1 October ശേഷം 31,819 പലസ്തീൻകാർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും 73,934 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ചോദ്യത്തിന് കോഴ, മഹുവയ്ക്കെതിരെ വിശദ അന്വേഷണത്തിന് CBI. ലോക്സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പണം വാങ്ങിയെന്ന പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൈത്രയ്ക്കെതിരെ വിശദമായ അന്വേഷണം നടത്താൻ CBIയോട് ലോക്പാൽ നിർദ്ദേശിച്ചു. 6 അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ലോക്പാൽ ഉത്തരവിട്ടു. ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വ്യവസായിയായ ദർശൻ ഹീര നന്ദാനിയിൽ നിന്ന് മഹുവ പണം വാങ്ങിയെന്ന് ലോക്സഭയുടെ എത്തിക്സ് കമ്മിറ്റി തീർപ്പിലെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മഹുവയെ കഴിഞ്ഞ ഡിസംബറിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ മഹുവ തൃണമൂൽ സ്ഥാനാർത്ഥിയാണ്. മഹുവയ്ക്കെതിരെ അഭിഭാഷകൻ ജയ് ആനന്ദ് ദഹദ്രായ് നൽകിയ പരാതി BJP ലോക്സഭാംഗം നിഷികാന്ത് ദുബെ ലോക്പാലിന് കൈമാറിയിരുന്നു. ഈ പരാതിയിലാണ് കഴിഞ്ഞ നവംബറിൽ ലോക്പാലിൻ്റെ നിർദ്ദേശപ്രകാരം CBI പ്രാഥമിക അന്വേഷണം നടത്തിയത്. അതേക്കുറിച്ച് CBI നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം. ലോക്പാൽ നിയമത്തിലെ 20(3)(a) വകുപ്പ് പ്രകാരമാണ് നടപടി. പണം വാങ്ങിയെന്ന ആരോപണം ഗുരുതരമാണെങ്കിലും അത് സ്ഥാപിക്കേണ്ടതക്ക തെളിവുകൾ കണ്ടെത്താൻ പ്രാഥമിക അന്വേഷണത്തിൽ സാധിച്ചില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ലോക്പാലിനോട് CBI വ്യക്തമാക്കിയത്. പുതിയ കണക്ഷന് 10 kW വരെ ഒരേ നിരക്ക് മതിയെന്ന് KCB. പുതിയ വൈദ്യുത കണക്ഷൻ്റെ ഫീസ് കിലോവോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതുൾപ്പെടെ കരട് സപ്ലൈ കോഡിലെ വ്യവസ്ഥകളിൽ റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. എല്ലാ വിഭാഗം ഉപയോക്താക്കൾക്കും നിലവിൽ പോസ്റ്റിൻ്റെ എണ്ണത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലാണ് നിരക്ക്. 10 kW വരെ എല്ലാ വിഭാഗത്തിലും ഒരേ നിരക്ക് മതിയെന്ന് വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വിശദ നിർദ്ദേശം സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. പുതിയ പരിഷ്കാരം തങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുമെന്ന് ഗാർഹിക ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടി. ഓരോ ഫ്ളാറ്റിനും പ്രത്യേക രജിസ്ട്രേഷൻ തുക ഈടാക്കാനുള്ള വ്യവസ്ഥയെ ഉപയോക്താക്കൾ എതിർത്തു. എന്നാൽ ഇപ്പോഴും ഈ വ്യവസ്ഥയുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വാടകക്കാർ ഉടമയുടെ പേരിലുള്ള വൈദ്യുതി കണക്ഷനാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. പുതിയ കരടനുസരിച്ച് ഉടമയുടെ അനുമതിയില്ലാതെ വാടകക്കാരന് കണക്ഷൻ എടുക്കാൻ സാധിക്കുമെന്നും ഇത് നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും തെളിവെടുപ്പിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ഇതിനെ വൈദ്യുതി ബോർഡും എതിർത്തു. ഭേദഗതി വരുത്തിയ സപ്ലൈ കോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മീഷൻ വിജ്ഞാപനം ചെയ്യാനാണ് സാധ്യത. ബില്ലുകൾ രാഷ്ട്രപതിക്ക്, സർക്കാർ സുപ്രീംകോടതിയിലേക്ക്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച ഗവർണറുടെ നടപടി സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നു. ഇക്കാര്യം പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ സുപ്രീംകോടതിയിലെ ഭരണഘടനാ വിദഗ്ധരുടെ നിയമോപദേശം തേടും. അനുകൂല നിയമോപദേശം ലഭിച്ചാൽ മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷം സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നീക്കം. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ്, ഗവർണറുടെ തെളിവെടുപ്പ് ഇന്ന്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇന്ന് 11 ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെളിവെടുപ്പ് നടത്തും. ഓൺലൈനായി പങ്കെടുക്കാൻ വൈസ് ചാൻസലർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഗവർണറുടെ നിയമോപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പങ്കെടുക്കും. കേരള സർവകലാശാലയിൽ മന്ത്രി ആർ ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവാദ സെനറ്റ് യോഗം സംബന്ധിച്ച നിയമോപദേശവും ഒപ്പം ഗവർണർക്ക് ലഭിച്ചേക്കും. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല VC മാരെ ഗവർണർ പുറത്താക്കിയെങ്കിലും സ്റ്റേയുടെ പിൻബലത്തിൽ അവർ തുടരുകയാണ്. ഇക്കാര്യത്തിൽ നാളെ ഹൈക്കോടതി വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VC മാരുടെ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ച ഗവർണർക്ക് VC നിയമന ചട്ടങ്ങളിൽ മാറ്റത്തിന് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് എന്നാണ് UGC നൽകിയ മറുപടി. അഹമ്മദാബാദിൽ നിന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ ഗവർണർ നാളെ വൈകുന്നേരം ഗോളിയറിലേക്ക് പോകും. ലോറിയിൽ നിന്നും തെറിച്ച കല്ല് വിദ്യാർത്ഥിയുടെ ജീവനെടുത്തു. ദുരന്ത കാരണമായത് അമിത ലോഡുമായി തുറമുഖത്തേക്ക് പോയ ടിപ്പർ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് അമിത ലോഡുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികനായ BDS വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിൽ മണലിയിൽ ഇന്നലെ രാവിലെ 8 നടന്ന അപകടത്തിൽ മുല്ലൂർ കാഞ്ഞിരവിള വീട്ടിൽ അജികുമാറിൻ്റെയും PS ബിന്ദുവിൻ്റെയും മകൻ അനന്തു ബി അജികുമാറാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് 500 മീറ്റർ മാത്രം അകലെ വെച്ചാണ് അപകടം. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിൽ 4ാം വർഷ BDS വിദ്യാർത്ഥിയായ അനന്തു കോളേജിലേക്ക് പോവുകയായിരുന്നു. ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് അനന്തുവിൻ്റെ തലയിൽ വീണെന്ന് പോലീസ് പറഞ്ഞു. ഇതേ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്തുള്ള മതിലിൽ ഇടിച്ചു നിന്നു. ഹെൽമറ്റ് തകർന്ന നിലയിലായിരുന്നു. സഹകരണ ജീവനക്കാരുടെ DA കൂട്ടി. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത, അതായത് DA, വർദ്ധിപ്പിച്ചു. 2021 ജനുവരി 1 മുതൽ പ്രാബല്യം നൽകിയാണ് വർധന. പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സംഘങ്ങളിലെ ജീവനക്കാർക്ക് 5%, നടപ്പാക്കാത്ത സംഘങ്ങളിലെ ജീവനക്കാർക്ക് 8% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ശുഭദിനം. നന്ദി.